2022 ഒക്ടോബർ 24 തിങ്കളാഴ്ച കേരള കോമതി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. അപകടങ്ങൾ കുറയ്ക്കാൻ വേണം നല്ലൊരു റോഡ് സംസ്കാരം. ബി സന്ധ്യ എഴുതുന്നു. 2006 മലപ്പുറം ജില്ലയിലുണ്ടായ ദാരുണമായ ഒരു സ്കൂൾ വാൻ അപകടം വടക്കാഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർക്കുകയാണ്. അന്ന് സമഗ്രമായ പരിശോധനകളും ബോധവൽക്കരണവും വഴി ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള തീവ്ര യജ്ഞം കേരളത്തിൽ പോലീസ് നടത്തിയിരുന്നു. ട്രാഫിക് അപകട നിരക്ക് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട 5 E's ഇവയാണ്: എഞ്ചിനീയറിംഗ്, എഡ്യൂക്കേഷൻ, എൻഫോഴ്സ്മെന്റ്, ഇവാലുവേഷൻ, എമർജൻസി കെയർ. എഞ്ചിനീയറിംഗ് പരിശോധനകൾ നടത്തി അപകടകരമായ വളവുകൾ കണ്ടെത്തി അവ പരിഹരിക്കണം. പുതുതലമുറയുടെയും ബസ് ഓട്ടോ ഡ്രൈവർമാരുടെയും മറ്റു ബോധവൽക്കരണം പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സ്ഥിരമായി നടത്തേണ്ടതുണ്ട്. അന്ന് അച്ചടക്കമുള്ള ഡ്രൈവർമാർക്ക് അവാർഡ് നൽകുന്ന പതിവ് ജില്ലകളിൽ സ്വീകരിച്ചിരുന്നു. ട്രാഫിക് പരിശോധനകൾ കർക്കശമാക്കിയാലേ അപകട നിരക്ക് കുറയൂ. ബസ് ഡ്രൈവർമാർക്ക് വേണ്ടി പ്രത്യേക പരിശീലന പരിപാടികൾ നടത്തിയ ശേഷം കർശന പരിശോധന നടത്തുന്നത് കൂടുതൽ ഫലം ചെയ്യും. തൃശൂർ SPI ഇരിക്കുമ്പോൾ അമിതവേഗം കുറയ്ക്കാനായി ഹൈവേയിൽ ബസ്സുകൾക്ക് പഞ്ചിങ് ഏർപ്പെടുത്തിയിരുന്നു. ബസ് ഉടമകളുടെ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കിയത്. 6 months കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ചെലവ് 1/3 കുറഞ്ഞെന്ന് സന്തോഷപൂർവം അവർ അറിയിച്ചിരുന്നു. അമിത വേഗം അമിത ചെലവ് കൂടിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ട്രാഫിക് രംഗത്ത് തുടർച്ചയായ പഠനങ്ങളും ആവശ്യമാണ്. അപകടത്തിൽപ്പെട്ടവർക്കുള്ള എമർജൻസി കെയർ ആവശ്യമായ പരിശീലനം സിദ്ധിച്ചവർ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ജില്ലകൾക്ക് പ്രോജക്റ്റുകൾ സമർപ്പിക്കാൻ റോഡ് സേഫ്റ്റി ഫണ്ട് നൽകാൻ റോഡ് സേഫ്റ്റി കമ്മീഷണർക്ക് കഴിയും. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം, ഇടതുവശം ചേർന്ന് വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിയമങ്ങൾ ലംഘിക്കുന്നത് അപകടങ്ങൾ വിളിച്ചുവരുത്തും. ലെയ്ൻ സംസ്കാരമില്ലാതെ പായുന്ന ലോറികളും സ്കൂട്ടറുകളുമൊക്കെ നിരത്തിലെ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സീബ്ര വരികളിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുന്നതും അവിടെ വാഹനം നിർത്തിക്കൊടുക്കുന്നതും ഒരു സാംസ്കാരികമാക്കി മാറ്റാൻ നമുക്ക് കഴിയാത്തത് ഖേദകരമാണ്. കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകളും കാറുകളും നമ്മുടെ സമൂഹത്തിന് കുട്ടികളുടെ സുരക്ഷയോടുള്ള അവഗണനയ്ക്ക് ദൃഷ്ടാന്തമാണ്. പലപ്പോഴും മറ്റുപയോഗത്തിന് യോഗ്യമല്ലാതെ വിൽക്കുന്നവയാണ് സ്കൂൾ ബസ്സുകളെന്ന് 2009 കേരളത്തിലെ ആദ്യത്തെ ട്രാഫിക് IG ജോലി ചെയ്യുമ്പോൾ മനസ്സിലായി. അതെന്നെ ഞെട്ടിച്ചു. സ്കൂൾ മാനേജ്മെന്റുകളുടെ ബോധവൽക്കരണ നടപടികൾക്ക് ശേഷം പരിശോധന ശക്തമാക്കുകയായിരുന്നു അന്ന് സ്വീകരിച്ച മാർഗം. കുട്ടികൾക്കിടയിലെ ട്രാഫിക് ബോധവൽക്കരണത്തിനായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ മുന്നിട്ടിറങ്ങിയതും കുട്ടികൾക്കായി പ്രത്യേകം ട്രാഫിക് പുസ്തകം അച്ചടിച്ചു നൽകിയതും സ്കൂളുകളിൽ 1000 road സേഫ്റ്റി ക്ലബ്ബുകൾ രൂപീകരിച്ചതുമൊക്കെ പുതിയൊരു ട്രാഫിക് സംസ്കാരത്തിന്റെ തുടക്കമായിരുന്നു. അപകടങ്ങൾ കൂടുതൽ നടക്കുന്ന ഹൈവേകൾ കേന്ദ്രീകരിച്ച് ഹൈവേ സുരക്ഷാ ജാഗ്രത സമിതികൾ നടപ്പാക്കിയത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ട്രാഫിക് രംഗത്തെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സഹായിച്ചു. ശ്രദ്ധ വേണം ട്രോമാ കെയറിന്. ട്രോമാ കെയർ രംഗത്ത് വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. മുഴുവൻ പോലീസുകാർക്കും ട്രോമാ കെയർ പരിശീലനം നൽകാൻ പോലീസ് ട്രെയിനിംഗ് വിഭാഗം മുൻകൈയെടുത്തു. ട്രാഫിക് ബോധവൽക്കരണ രംഗത്ത് ഫയർഫോഴ്സും പോലീസും മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒരുപോലെ പ്രവർത്തന നിരതരാകണം. ആക്സിഡന്റുകളുടെ ഡിജിറ്റൽ രേഖകൾ. ട്രാഫിക് ആക്സിഡന്റുകൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുകയും അവ ആഴ്ചതോറും പഠിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. 2009 ഇത്തരം പഠനങ്ങൾ ജില്ലതോറും നടത്തിയിരുന്നു. ഹൈവേ പെട്രോൾ പോലീസ് സംഘങ്ങൾ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അപകട സ്ഥലങ്ങൾ രേഖപ്പെടുത്തി അവിടെ റോഡ് എഞ്ചിനീയറിംഗ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ മാസവും വിലയിരുത്തലിനു ശേഷം നടത്തേണ്ടതുണ്ട്. അപകടത്തിൽപ്പെടുന്ന ആളുകളെ രക്ഷിച്ച് ആശുപത്രിയിലാക്കാനായി ഹൈവേയുടെ സമീപത്തെ സ്റ്റേഷനുകളിലെ സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് പ്രത്യേകം പ്ലാൻ ഫണ്ട് അനുവദിച്ചിരുന്നത് വളരെ ഫലപ്രദമായ പ്രോജക്റ്റ് ആയിരുന്നു. 108 ആംബുലൻസ് എമർജൻസി കെയറിലെ പ്രധാന കാൽവയ്പാണ്. ചുരുങ്ങിയ തോതിൽ ഫയർഫോഴ്സ് വാഹനങ്ങളും ഈ രംഗത്തുണ്ട്. ശബരിമല സീസണിന് മുൻപായി ഫിറ്റ്നസ് ഉള്ള വാഹനങ്ങളിൽ മാത്രമേ യാത്രക്കാരെ തീർത്ഥാടനത്തിന് അനുവദിക്കാവൂ എന്ന് അയൽ സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകുന്നത് തീർത്ഥാടന വാഹനങ്ങളുടെ അപകടം വളരെയധികം കുറയ്ക്കാൻ സഹായകമായിട്ടുണ്ട്. കൂടാതെ ശുഭയാത്ര പദ്ധതി പ്രകാരം തീർത്ഥാടന വാഹനങ്ങൾ രാത്രിയിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ വാഹനം നിർത്തി ചുക്കുകാപ്പി നൽകി അവരുടെ ഭാഷയിലുള്ള ലഘുലേഖകൾ നൽകുന്ന രീതിയും ഫലം കാണാറുണ്ട്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ശബരിമല സീസണിനു മുൻപായി സ്ഥാപിക്കുന്നത് പ്രയോജനപ്രദമാണ്. ടൂറിസ്റ്റ് ബസ്സുകളിൽ അനിയന്ത്രിതമായ ശബ്ദത്തിൽ സംഗീതവും അമിതവേഗവും എന്തിന് ലഹരി ഉപയോഗവും വരെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. വാഹനം ഓടിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിക്കുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് ഇടയാക്കും. ടൂറിസ്റ്റ് ബസ്സുകൾ ചലിക്കുന്ന ബാൾറൂം ഫ്ലോറുകൾക്ക് സമാനമായി ഓടുന്ന കാഴ്ച സാധാരണമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വണ്ടികൾ ഓടിക്കാൻ പരിചയസമ്പന്നരും പക്വതയുള്ളവരുമായ ഡ്രൈവർമാരെ മാത്രം നിയമിക്കുക. സ്ഥിരം കുറ്റവാളികൾ വാഹനങ്ങൾ ഓടിക്കുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. മദ്യപാനം, ലഹരി ഉപയോഗം ഇവയ്ക്കുള്ള പരിശോധന ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ ബസ് ഡ്രൈവർമാർക്കിടയിൽ നടത്തേണ്ടതാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുതിർന്നവർ കൂടെയില്ലാതെ റോഡിൽ നടക്കാൻ അനുവദിച്ചുകൂടാ. മുതിർന്നവർ അനുഗമിക്കാനില്ലാതെ സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കിവിടാൻ പാടില്ല. ഹൈവേകളിൽ റംബിൾ സ്ട്രിപ്പുകൾ സ്പീഡ് കുറയ്ക്കുന്നതിനായി സ്ഥാപിക്കുന്നത് പ്രയോജനപ്രദമായിരുന്നു. ഹൈവേയിലെ വേഗത നിയന്ത്രിക്കാൻ ഹൈവേയിൽ സ്പീഡ് നിയന്ത്രണ സംവിധാനങ്ങൾക്ക് നിയമസാധുത നൽകുന്ന കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഹൈവേ പരിസരത്ത് ബാർ, മദ്യഷോപ്പുകൾ, ലഹരി വസ്തു വിൽപ്പന എന്നിവ ഒഴിവാക്കേണ്ടതാണ്. രാത്രിയിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രമോ തിളങ്ങുന്ന ജാക്കറ്റോ ധരിച്ചു മാത്രമേ ട്രാഫിക് പോലീസ് ജോലി ചെയ്യാവൂ. രാത്രി നിരത്തിലൂടെ കടും നിറങ്ങൾ ഉപയോഗിച്ചുള്ള സഞ്ചാരം കാൽനടക്കാരും ഒഴിവാക്കണം. 9846100100 എന്ന ഹൈവേ പട്രോൾ കൺട്രോൾ റൂം നമ്പറിൽ വിളിച്ചാൽ 24/7 റോഡ് അപകടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാം. നാം അപകടത്തിൽപ്പെട്ടാലും ഈ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ ഉടൻ അടുത്ത ഹൈവേ പട്രോൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വണ്ടി സ്ഥലത്തെത്തും. 101 എന്ന ഫയർഫോഴ്സ് നമ്പരും ഉപയോഗിക്കാം. ഈ നമ്പറുകളൊക്കെ ഓരോ കുട്ടിക്കും ഹൃദ്യസ്ഥമായിരിക്കണം. ഗതാഗത സുരക്ഷയ്ക്കായി ഒരിക്കൽ നടപ്പാക്കി പിന്നീട് മൗനത്തിലായിപ്പോയ പരിഷ്കാരങ്ങൾ വീണ്ടും ഊർജ്ജസ്വലമാക്കേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ നല്ലൊരു റോഡ് സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം.